ഏറ്റവും ഉയർന്ന നിലപാടാണ് കേട്ടോ. അപ്പൊ മലക്കിനോട് നിങ്ങള് ഇന്ന് ഈ തീയിൽ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചേരി എന്ന് ഇബ്രാഹിം നബി പറഞ്ഞാൽ അതിന് തെറ്റില്ല, അത് ഈ ഖളാഇ ഖദറിൽ പൊരുത്തപ്പെടുക എന്നുള്ളതിനെതിരുമല്ല. പക്ഷെ അതൊരു വളരെ ഉയർന്ന നിലപാടാണ്, അത്യുന്നതമായ നിലപാടാണോ? സ്വന്തം മോനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങിയ വാപ്പല്ലേ? ദുനിയാവിൽ ആർക്കുണ്ടെങ്കിലും അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ കഴിയും? മകനെ എങ്ങനെ അർക്ക് ആട്ടിനാർക്കും പോലെ വേറൊരു മകനില്ലാത്ത സന്ദർഭം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ നിലപാട് വളരെ ഉയർന്ന നിലപാടാണ്. അപ്പോ ചുരുക്കത്തിൽ അപ്പോ ഖലാഖദറിനെ സംബന്ധിച്ച് യാതൊരു വക ചിന്താ കുഴപ്പം ആരും വെക്കണ്ട. എല്ലാ കാര്യവും നമ്മളെ പറ്റിയുള്ള എല്ലാ വിഷയങ്ങളും അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അത് എഴുതിയിരിക്കുന്നു. എവിടെയാണ് ഞാൻ എന്തൊക്കെ ആകുക, എവിടെ വെച്ച് മരിക്കും, എവിടെ കബറടക്കും ഒക്കെ എന്ന് വെച്ചിട്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ വരം ചാരി വെച്ചാൽ മതി ഇരിക്കാനാണ്? അതല്ല, പ്രവർത്തിക്കുക. അങ്ങേയറ്റം യാതൊരു വീഴ്ചയും വരുത്താതെ പ്രവർത്തിക്കുക. അങ്ങനെ ഏറിയ ഉദാഹരണങ്ങൾ. അബൂബക്കർ സിദ്ദീഖിനെ ആളൊക്കെ കൂടി ഖലീഫയായി തെരഞ്ഞെടുത്തു. അപ്പൊ മൂപ്പൊരു തുണി കച്ചവടക്കാരനാ, തുണിന്റെ കെട്ട് തലകയറ്റി കൊണ്ടു നടന്നിട്ട് വിൽക്കും. അതുകൊണ്ടാണ് മൈഷത്ത് ഖിലാഫത്ത് ഏറ്റെടുത്തതിന്റെ ഭിത്തിയെന്നും വധിയോറകാരൻ മൂപ്പൊരു കച്ചവടത്തിന് പോവുക. അപ്പോ ഉമർ ഖത്താബ് ഒഴിയുന്നു കണ്ടു. എന്താ പങ്ങൾ? ഒന്നുമില്ല, ഞാനിന്റെ ജോലിക്ക് പോവുകയാണ്, കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണ്ടേ. ആ അങ്ങളിപ്പോ അമീറിലും ഖലീഫ എന്നൊക്കെയുള്ള സ്ഥാനം ഏറ്റെടുത്തിട്ട് ഇപ്പൊ ഇതിന് പോയാൽ പറ്റുമോ? അല്ല, ഞാനെന്താക്കും? അത് പറ്റൂല, ഞങ്ങൾ വരി എന്ന് പറഞ്ഞ് കുട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ആലോചിച്ചു, എന്താ വേണ്ടി? ഖലീഫ ഇതാ കച്ചവടത്തിന് പോകുന്നു, കച്ചവടത്തിന് പോയെങ്കിൽ ഇപ്പൊ പറ്റുമോ? അങ്ങനെ അവർ കൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചു, രണ്ട് ദിർഹം ബൈത്തുൽമാലിൽ നിന്ന് പറ്റിക്കോട്ടെ ചെലവിന്. അപ്പോ കുറച്ചോന് എന്റെ കാര്യം നോക്കിക്കൊള്ളു പറഞ്ഞ അവിടെ വെറുതെ കുത്തിയിരുന്നോ? തീർന്നിട്ടില്ലല്ലോ. ഖലാഖദറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് മനുഷ്യനെ മരവിപ്പിക്കുന്ന ഏർപ്പാടല്ല, നേരെ മറിച്ച് അവനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു അടിസ്ഥാന വിഷയമാണ്. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ ആക്ഷേപം പറയാൻ വേണ്ടിയിട്ട് വഴി നോക്കി നടക്കുന്ന ദുർബുദ്ധികൾ പല അസംബന്ധങ്ങളും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ യാതൊരു അടിസ്ഥാനമില്ലാത്ത ദുരുദ്ദേശം കൊണ്ടും മനഃപൂർവ്വം കെട്ടിയുണ്ടാക്കിയും പറയുന്ന കാര്യങ്ങളാണ്. അതാണ് സംഗതി. അപ്പോ സ്വർഗത്തിലേക്ക് പോകും എന്നും പോകണം എന്നും രണ്ടു രൂപമുണ്ടല്ലോ കേട്ടോ. ഇവൻ സ്വർഗത്തിൽ പോകണം എന്നുള്ളതും പോകും എന്നുള്ളതും രണ്ട് രൂപമുണ്ട് അല്ലേ. അവന്റെ പര്യവസാനം എന്താകുന്നുള്ളത് അള്ളാഹു അറിഞ്ഞതാ, അത് എഴുതുകയുമാണ്. പിന്നെ ഈ ഖലാഖദ് രണ്ട് വശമുണ്ട്. ഒന്ന് ഉദാഹരണം, ഈമാനും തഖ്വയും ഉള്ളവർക്ക് സ്വർഗം, കുഫറും തോന്നിയാസം ഉള്ളവർക്ക് നരകം എന്നുള്ളത് ഒരു വിധിയാണ്. അത് പൊതുവായൊരു നിയമമാണ്. ആ നിയമം അനുസരിച്ച് സ്വർഗത്തിൽ ചെല്ലുന്നവനാര് നരകത്തിൽ പോകുന്നവനാര് എന്നുള്ളത് അള്ളാഹു നേരത്തെ അറിയും. അത് അള്ളാഹുവിന്റെ വിശാലവും സമഗ്രവുമായ അറിവിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ രാമൻ നരകത്തിൽ പോകണം എന്ന് അള്ളാഹു അങ്ങനെ വിധിച്ചതല്ല, കാഫിർ നരകത്തിൽ എന്നുള്ളത് വിധിച്ചതാണ്. രാമൻ കാഫിറായി പോയത് കൊണ്ട് ഓനക്ക് അത് ബാധകമായി എന്നുള്ളത്. അതുപോലെ അബ്ദുള്ള സ്വർഗത്തിൽ, അത് ഈമാനും തഖ്വയും ഉള്ളവർ സ്വർഗം അവർക്ക് ഉണ്ട് എന്നുള്ളത് അള്ളാഹു തീരുമാനിച്ചൊരു കാര്യമാണ്. ആ തീരുമാനം ആർക്കൊക്കെയാണ് ഫലപ്പെടുക, അബ്ദുള്ളക്ക് ഫലപ്പെടുവോ, അവൻ സ്വർഗത്തിൽ ആവോ, അത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അറിയുകയും എഴുതുകയും ചെയ്തതിന് മാറ്റം വരാൻ ഒരിക്കലും പാടില്ല. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വം പോവും, അള്ളാഹു അറിഞ്ഞതിൽ പെഴുവെന്നുള്ള ഇതാർപ്പ് അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ എന്നെപ്പറ്റി എന്താണ് അള്ളാഹു എഴുതിയിരിക്കുന്നത് എനിക്കറിയാവുന്ന നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ആഗ്രഹം അനുസരിച്ച് എന്റെ കഴിയിൽപ്പെട്ടിടത്തോളം പ്രവർത്തിക്കാം. ഇനി അതൊരു സമയം പൊളിവായെങ്കിലോ ഒരു നിവൃത്തിയില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു യുദ്ധത്തിൽ ഒരാള് വളരെ ശക്തിയായിട്ട് കാഫിരീങ്ങളെ ഇങ്ങനെ തല കൊയ്യുന്നത് കണ്ടിട്ട്, ഇത് കാഫിരീങ്ങളുടെ അണിയിലേക്കാണ് പോയിട്ട് ഇങ്ങനെ കൊയ്യുക തന്നെ, അത് കണ്ടിട്ട് സഹാബികളൊക്കെ വളരെയധികം സന്തോഷം പറഞ്ഞു അയാളെപ്പറ്റി. അപ്പൊ നബി പറഞ്ഞു, നരകത്തിലാണ്, ഒന്നും മനസ്സിലായി. ബേജാറായാലും ഇത്ര വലിയ ത്യാഗം ചെയ്ത് ഈ സമുദായത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇത്ര വലിയ സേവനം ചെയ്ത മനുഷ്യ നരകത്തിൽ എന്ന് പറഞ്ഞപ്പോൾ സൈബർക്ക് വളരെ വിഷമമുണ്ടായി. അവസാനം അതേ യുദ്ധത്തിൽ ഒടുക്കം ഇയാള് ആത്മഹത്യ ചെയ്തു. അതായത് അയാൾക്ക് ഒരു കുത്തു കൊണ്ടിട്ട് അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ വളരെയധികം വിഷമിച്ചപ്പോൾ വാളിന്റെ മുന മേലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ നേരാണ്ട് അമർന്നു കിടക്കും. അങ്ങനെ പണിയാൻ പോകും. അപ്പൊ നബി പറഞ്ഞു മനസ്സിലാക്കി, ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ ഒന്നുമില്ല, അതിനെപ്പറ്റി നമുക്ക് പറയണേ ചെയ്യില്ല. പര്യവസാനം എന്താണാകുക എന്നുള്ളത് മുൻകൂട്ടി കണക്കാക്കാൻ ആർക്കും സാധ്യമല്ല. അവസാനത്തെ കർമ്മമാണ് ഏറ്റവും പരിഗണിക്കുക എന്നിവിടെ പ്രമാണം ഉണ്ട്. താനും ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, കർമ്മങ്ങൾ പരിഗണിക്കുന്നത് അവസാനത്തേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിന്റെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് നരകവുമായി വളരെ അടുത്ത് ഒരു ചാൻ മാത്രം ബാക്കിയുണ്ട് എന്ന് ഉള്ളിടത്തെത്തിയാൽ ചില ആളുകൾ സ്വർഗത്തിന്റെ അമല് ചെയ്തിട്ട് അതിന്റെ സ്വർഗത്തിൽ കണ്ടുപോകും. നേരെ മറിച്ച് സ്വർഗത്തിന്റെ അമല് പുണ്യകർമ്മങ്ങൾ അധികം അധികം ചെയ്ത് സ്വർഗവുമായി അടുത്ത് ഒരു ചാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നടുത്തെത്തുമ്പോൾ ഒരു നരകത്തിന്റെ അമല് ചെയ്തിട്ട് നരകത്തിലേക്കും പോകും. അങ്ങനെ ഉണ്ട്, അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് അത് രണ്ടിന്റെയും കാരണമായിരിക്കും ഈ ഒടുക്കം പറഞ്ഞത്. അപ്പോൾ കർമ്മങ്ങൾ പരിഗണിക്കുന്നത് അവസാനത്തേക്ക്. ഇപ്പൊ അബൂ താലിബ് മരിക്കാൻ എടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പറഞ്ഞു, യാ അമ്മി ഖുല്ല ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ ഹാജ്ജു ലക ബിഹാ ഇല്ലല്ലാഹ്, മുത്താപ്പ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ശുപാരിശ പറയുന്നതിന് സഹായിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ അതൊന്ന് പറയും മൂത്താപ്പ എന്ന് വളരെയധികം പറഞ്ഞു ആവശ്യപ്പെട്ടു. പക്ഷെ ആ നിർഭാഗ്യവാൻ അത് ചെല്ലാതെ അങ്ങനെ തന്നെ വരച്ചു പോവുകയും ചെയ്തു. അപ്പൊ എന്താണ് ഇവിടെ മനസ്സിലാകുന്നത്? ഈ ഷിർക്കിൽ ഇതുവരെ നീന്തി മുങ്ങി കളിച്ചു വന്ന ഈ മനുഷ്യൻ ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മരിച്ചാൽ അയാൾക്ക് സ്വർഗം കിട്ടുമെന്നാണ് അതിന്റെ സൂചന. അങ്ങനെയാണ് അതിന്റെ കാര്യം. അവസാനം മരിക്കുന്നതിന്റെ അടുത്ത് മുമ്പ് കലിമ ചൊല്ലി ഒരു ബിംബാരാധകൻ ഒരു താന്തോന്നിയായി നടന്ന ഒരു മനുഷ്യൻ കലിമ ചൊല്ലിയാൽ അയാൾക്ക് സ്വർഗം കിട്ടുന്ന, നേരെ മറിച്ച് വളരെ സാലിഹായി മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചിട്ട് അവസാനം അതെല്ലാം പൊളിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും പറയുകയോ ഒരു കുഫിർ ഒരു യുദ്ധത്തിന്റെ വാക്ക് പറഞ്ഞു ഒരു യുദ്ധത്തിന്റെ പ്രവൃത്തി ചെയ്തു അങ്ങനെ മരിച്ചാൽ അതായിരിക്കും അതിന്റെ പരിഹാരം. അപ്പോ എന്താണ് ഇതിന് അവസാനം വരിക എന്നുള്ളത് ആർക്കും കണക്കാക്കാൻ കഴിയില്ല, അവർക്ക് അള്ളാഹുവിനെ അറിയുള്ളൂ. നമ്മളിപ്പോ വേണ്ട എന്താ അപ്പോൾ കഴിയുന്നിടത്തോളം പരിശ്രമിക്കരുത്. എന്നാ ഒരു പക്ഷെ നേരെ മറിച്ചായെങ്കിലോ അതാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു കാര്യം ഉറപ്പാ, എന്നെപ്പറ്റി ഇന്ന പ്രകാരത്തിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് എനിക്കെങ്ങാനും വിവരം കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് ചെയ്തായിരുന്നു. വിവരം കിട്ടാൻ ഒരു വയ്യൂല്ല, അത് അള്ളാഹു വളരെ രഹസ്യമാക്കി വെച്ചു. അങ്ങനെ ആയെങ്കിലേ പറ്റുള്ളൂ എന്നാ പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏത് ചോദ്യമാണ് വരിക എന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ അത് മാത്രമേ പഠിക്കുള്ളൂ, അത് നല്ല പഠിക്കും, വേറെ ഒന്നും പഠിക്കും. അപ്പൊ എനിക്ക് വീറുണ്ടാവില്ല, വലിയ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി ഒരു വീറുണ്ടാവില്ല. എന്ന് പറയാം, അത് ഖുർആനിൽ പറ്റുന്നുണ്ടല്ലോ, അത് പേരില്ല. അതെ, ഏതാണ് ഏതാ വിഷയം? അതിൽ അതിലെന്താണ്? അബൂ ഉബൈദത്തുബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സൈന്യത്തെ അയച്ചിട്ടുണ്ടായിരുന്നു ഷാമിലേക്ക്. ബൈത്തുൽ മഖ്ദിസിന്റെ അടുത്തെത്തി. അപ്പൊ ബൈത്തുൽ മഖ്ദിസിന്റെ മേലധികാരികൾ യുദ്ധത്തിന് തയ്യാറില്ലാത്തവണ്ണം അങ്ങനെ കുറച്ച് ദിവസം അമീർ ഉമിനീൻ വന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തോളാം ബൈത്തുൽ മഖ്ദിസ് എന്ന് പറഞ്ഞ് അവരെ ക്രിസ്ത്യാനികളെ അങ്ങനെ കണ്ട് വിവരറിയിച്ചു. അങ്ങനെ മൂപ്പർ പുറപ്പെട്ടു മദീനത്തും. അതിനിടയിൽ അവിടെ പ്ലേഗം ഇങ്ങനെ സുഖമുണ്ടായി. അത് ഇങ്ങനെ പരക്കെ ശക്തിയായ സമയത്ത് ഈ വിവരം അടുത്തെത്തിയപ്പോ അറിഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ അസ്ഹാബികളോടൊക്കെ അഭിപ്രായം ചോദിച്ചു എന്താ വേണ്ടി. അപ്പൊ പലരും പല അഭിപ്രായം പറഞ്ഞു, അവിടെ വസൂലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ പോകാതിരിക്കുന്നു, നമുക്ക് പിന്നെ അതിനെപ്പറ്റി പേടിക്കാൻ പാടില്ലല്ലോ, അള്ളാഹു വേണ്ടി വെച്ചോളു വരട്ടെ, അതല്ല അത് പറ്റൂല, അവിടെ ഉള്ളവർക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ സ്വഹാബികളുടെ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അങ്ങനെ എന്താ വേണ്ടി നിൽക്കുന്നതിനിടയിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അപ്പൊ ആദ്യം അവിടെ ഉണ്ടായിരുന്നില്ല, മൂപ്പര് കുറച്ച് എന്തോ സംഗതിക്ക് സ്ഥലം വിട്ട് പോയതാന്ന് അറിഞ്ഞു പോകുന്നു. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു തർക്കത്തിലാണ്, എന്താ വേണ്ടി നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ അടുക്കൽ ഇതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു വാചകം ഒരു ഹദീസ് എന്റെ അടുക്കലുണ്ട്. അതെന്താണ്? പ്ലേഗ് ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളതായി നിങ്ങൾ അറിഞ്ഞാൽ അങ്ങോട്ട് നിങ്ങൾ പോകരുത്, അത് നിങ്ങൾ ഉള്ളയിടത്ത് പ്ലേഗ് വന്നാൽ നിങ്ങൾ അവിടുന്ന് ഓടിപ്പോകുകയും അരുത് എന്ന് ഹദീസ് നബി പറഞ്ഞത്. അതെന്നാ അങ്ങനെ ആയിക്കാം? നിങ്ങൾ ഉള്ളിടത്തേക്ക് നമ്മളിപ്പോ അങ്ങോട്ട് പോകണ്ടെന്നാണല്ലോ ഈ ഹദീസ്, അതുകൊണ്ട് നമ്മളെ പോകണ്ട തീരുമാനിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് മടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ ചോദിച്ചു അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, ചോദിച്ചു ആ ഫിറാർ മിൻ ഖദരില്ല, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകുകയാണോ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം അഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ല, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് അള്ളാഹുവിന്റെ ഖദറിലേക്ക് ഞാൻ ഓടിപ്പോകുന്നു. അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലും സംഭവം, അതും അള്ളാഹുവിന്റെ ഖദർ തന്നെ, പോകാൻ നബി നമ്മളോട് കൽപ്പിച്ചതാ, അതനുസരിച്ച് നമ്മൾ പോയടുത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതും അള്ളാഹുവിന്റെ ഖദർ എന്ന് പറഞ്ഞു. എന്നിട്ട് പോയി ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു ഒട്ടക ആട്ടിനെ മേയ്ക്കുന്ന ഒരാൾ ആട്ടിൻകൂട്ടത്തെയും കൊണ്ട് ഇങ്ങനെ വന്നു, കുറെ ആടുകൾ നല്ല പുല്ലും വെള്ളവും ഉള്ള സ്ഥലത്ത് മേഞ്ഞു, കുറെ ആടുകൾ ഒന്നുമില്ലാത്ത സ്ഥലത്തും അങ്ങനെ ഒന്നു നടന്നു. എന്നാൽ ഈ പുല്ല് വെള്ളം ഉള്ളിടത്ത് മേഞ്ഞ ആട് അള്ളാഹുവിന്റെ ഖദറിൽ തന്നെ, ഒന്നുമില്ലാത്തടത്ത് നടന്ന ആടും അള്ളാഹുവിന്റെ ഖദറിൽ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണം പറയുന്നു. അപ്പൊ ആടുകളെ കാര്യം അതങ്ങനെ വേറെ, നമ്മള് നമ്മളോട് കൽപ്പിച്ചു ചെയ്യണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്ലേഗുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. ആ വാക്കിനെ ആദരിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാതിരിക്ക, നമ്മൾ ഉള്ളിടത്ത് പ്ലേഗ് വന്നാലോ അവിടെ നമ്മൾ ഉറച്ചു നിൽക്കണം, വരുന്നത് വരട്ടെ എന്നുള്ളത്. അതാണ് അതിലുണ്ടല്ലേ. ഇത് പിന്നുണ്ടല്ലോ കലാകഥകളിൽ പൊരുത്തപ്പെടുക എന്നുള്ളതില്, എന്തെങ്കിലും നമുക്ക് നമ്മളുടെ ആഗ്രഹത്തിന് എതിരായിട്ട് വല്ലതും സംഭവിച്ചാൽ അവിടെയുണ്ടല്ലോ പൊരുതികേട് പറയല്, അത് അരുത് എന്നുള്ളതാ വലിയ വിഷയം. ഞാൻ എന്നാലും ഇവിടെ ഏതോ ഒരു ദിവസം സംഗതി വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞു. ഉമ്മു സലൈമ റളിയല്ലാഹു അൻഹ എന്ന സഹാബി സ്ത്രീ, അവരുടെ കുട്ടിക്ക് സ്വക്കേടായപ്പോ അവരുടെ ഭർത്താവ് വൈദ്യരെ നോക്കാനും മരുന്ന് വാങ്ങാനും വേണ്ടി പോയി, കുറെ താമസിച്ചു പോയി. അതിനിടയിൽ ഈ കുട്ടി സ്വക്കേട് കലശലായി മരണപ്പെട്ടു. അപ്പോ മയ്യത്ത് ഒരു ഭാഗത്ത് ഇട്ടിട്ട് തുണി മൂടിയിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ഈ മൂപ്പത്തിയുണ്ടല്ലോ വലിയ അത്ഭുതം, സാധാരണ ഭർത്താക്കന്മാര് മണിയറയിലേക്ക് അവരെ സ്വീകരിക്കുന്ന സ്വഭാവത്തിൽ പിന്നെ നല്ലവണ്ണം കുളിച്ചു റാഹത്തായി നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് സെന്റ് പൂശി അങ്ങനെ നല്ല ഒരുങ്ങി നിന്നു. ഭർത്താവ് മടങ്ങി വന്നപ്പോ കുട്ടിന്റെ വസ്ത്രം എന്താന്ന് ചോദിച്ചു. ആ സമാധാനം ഉണ്ടെന്ന്, ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന് ഇട്ടുകൊടുത്ത് ഭക്ഷണം കഴിച്ചു, പിന്നീട് ഉറങ്ങാനുള്ള മട്ടത്തിൽ ഒരുങ്ങി. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മൂപ്പത്തിയൊരു ഭർത്താവിനോടൊരു ചോദ്യം, എനിക്കൊരു കാര്യം ചോദിക്കാണ്ടല്ലോ. എന്താ? ഒരു വീട്ടുകാരന്റെ അടുക്കല് ഒരു സാധനം സൂക്ഷിക്കാൻ കൊടുത്തു, ആ ഉടമസ്ഥൻ അത് മടക്കി ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ അത് ഉടനെ കൊടുക്കുകയല്ലാതെ അത് കുട്ടീനെ ആ സാധനം തൽക്കാലം പണി നിൽക്കട്ടെ പിന്നെ കൊണ്ടുവരണോ അല്ലെങ്കിൽ ആ ഞങ്ങൾക്ക് വേണമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതിന് തടസ്സപ്പെടുത്താൻ പാടുണ്ടോ? അയ്യ പാടില്ല എന്ന് പറഞ്ഞു. എന്നാലിതാ നമുക്ക് അള്ളാഹു തആല ഒരു കുട്ടിയെ തന്നിരുന്നു, നമ്മൾ അതിൽ വളരെ സന്തോഷിച്ചു, ഇപ്പൊ പഠിച്ചവന് അതിനെ മടക്കിയെടുത്തിരിക്കുന്നത്, അതിനെ കൊണ്ട് ഖബറടിക്കാനുള്ളത്. ആ അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇപ്പൊ മൂപ്പർക്ക് കൊഞ്ഞേ ആ എടി പെമ്പറന്നോളം ഇഞ്ചി എന്നെ കൊണ്ട് ഇത്രത്തോളൊക്കെ ചെയ്യിപ്പിച്ചിട്ടപ്പ ഇത് പറയുന്നത്. വലിയ അത്ഭുതവും പിന്നെ എന്തെന്നില്ലാത്ത ഒരു വികാരം അവർ അദ്ദേഹത്തിനുണ്ടായി. എന്നിട്ട് അദ്ദേഹം ചെന്നിട്ട് നബിയോട് പറഞ്ഞു, ഇത് കണ്ട എന്റെ ഭാര്യ എന്നെ മാതിരിയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നബി പ്രാർത്ഥിച്ചു, അള്ളാഹു നിങ്ങളുടെ ഇന്നലത്തെ രാത്രിയിലെ പ്രവൃത്തിയിലെ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതില് സന്താനം ഉണ്ടായി, ആ സന്താനത്തിനും പിന്നെ മക്കളുണ്ടായി. അങ്ങനെ ഏഴ് തലമുറ വരെ വലിയ ആലിമീങ്ങൾ, ഖുർആൻ മുഴുവനും കാണാപാടാക്കിയ വലിയ ആലിമീങ്ങളായിരുന്നു എന്ന് പറയും. ആ ദുആയുടെ ബർക്കത്താണെന്നും പറയും. അപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ ചെയ്തത്? ആ കുട്ടി മരിച്ചതിനെ സംബന്ധിച്ച് ഒരു പൊറുതികേടും ആ മുഫ്തി കാണിച്ചില്ല. അതാണ് ഖളാഅ് ഖദറിൽ പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞത്. ഇനി അതെനിക്ക് വേറൊരു വശവും പറയാം, പൊരുത്തപ്പെടാതെ ഇരുന്നിട്ട് എന്താ കാര്യം? ഏ എന്താ കാര്യം? ഇതും വിളക്കാകുന്നില്ല. പൊരുത്തപ്പെട്ടാൽ അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ നിലപാടുണ്ട്, അതിന് വലിയ പ്രതിഫലമുണ്ട്. പൊരുത്തക്കേട് കാണിച്ചോ വെറുപ്പ് കാണിച്ചാലോ ഒരു കാര്യമില്ല. ഇങ്ങനെ മടക്കി നിൽക്കും, ഒരു നിമിഷ നേരത്തേക്ക് കുട്ടിനെ മടക്കി നിൽക്കും. അപ്പൊ അതിന് നമ്മള് എലിക്കയിലാത്ത ആ നേര് ന്യായത്തിന്റെ മേന പറഞ്ഞില്ല. ഒരാഴ്ച ഞാൻ ആദ്യം ഉദ്യോഗിച്ചല്ലോ, മാ അസാബമിൻ മുസീബത്തിൻ ഫിൽ അർളി, ഈ ഭൂമിയിലോ ഒലാഫി അംഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലോ യാതൊരു അനുഭവവും ഉണ്ടായിട്ടില്ല. അള്ളാഹു തആല പറയാം, മുസീബത്ത് എന്നുള്ള വാക്കിന് സാധാരണ ദുരനുഭവം എന്നാണ് മാനവത്തിന്. ഇവിടെ ദുരനുഭവം അല്ല, നേരെ മറിച്ച അനുഭവമായാലും രണ്ടിനും പറയും. എന്താ അസാബ എന്നുള്ള വാക്ക് അനുഭവപ്പെടുക എന്നാണ് മാന. അത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം, ദുഷിച്ച അനുഭവം രണ്ടുണ്ടാവാം. അങ്ങനെ ഇവിടെ എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. മാ അസാബം മുസീബത്തിൻ ഫില്ലർലി വലാഫി അംഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലോ ഈ ഭൂമിയിലോ യാതൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇല്ലാ ഫീ കിതാബിൻ, ഒരു ഗ്രന്ഥത്തിൽ, ഒരു റെക്കോർഡിൽ അത് രേഖപ്പെടുത്തിയതല്ലാതെ. മിൻ ഖബ്ൽ അൻ നബ്റഹ, ആ അനുഭവത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അനുഭവം നടപ്പിലൊരുത്തുന്നതിന് മുമ്പ്, ആ അനുഭവം നടപ്പിലൊരുത്തുന്നതിന് മുമ്പ് തന്നെ അത് ശരിക്കും രേഖപ്പെടുത്തിയത് ആണ്. അങ്ങനെ അല്ലാതെ ഒരു സംഗതിയില്ല എന്ന് അള്ളാഹു പറയും. ഇന്ന ദാലിക അലല്ലാഹി യസീർ, ആ കാര്യങ്ങളൊക്കെ നിർണയിക്കലും അത് രേഖപ്പെടുത്തലും അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു പ്രയാസം അതിനില്ല. വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ശരിക്കും നിർണയിക്കലും രേഖപ്പെടുത്തലും ഒരു പ്രയാസമില്ല. മനുഷ്യന്മാർക്ക് പ്രയാസമുള്ളത് പോലെ അള്ളാഹുവിന് ഒരു പ്രയാസമില്ല. എന്തിനാത് രേഖപ്പെടുത്തിയതും ആ രേഖപ്പെടുത്തിയ വിവരം നിങ്ങൾ അറിയിക്കുന്നതും എന്തിനാണെന്നറിയുമോ? ലിഖയിലാത്തും, നിങ്ങൾക്ക് നഷ്ടം വന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ വ്യസനിക്കാതിരിക്കാൻ. ും നിങ്ങൾക്ക് കൈവന്നതിനെ സംബന്ധിച്ച്, നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പുളകം കൊള്ളാതിരിക്കാൻ. അതായത് എന്തെങ്കിലും നഷ്ടം പറഞ്ഞിട്ട് ഒരു കുട്ടി മരിച്ച കഥ പറഞ്ഞില്ലേ, അതുപോലെ മരിക്കുകയോ മുതല് നശിക്കുകയോ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതിനെ സംബന്ധിച്ച് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതിനുവേണ്ടി അത് അനാവശ്യമാണ്, അത് വെറുതെയാണ്. മനസ്സിനെ കൂടുതൽ വിരണ്ണപ്പെടുത്തുക എന്നല്ലാതെ യാതൊരു കാര്യവും അതുകൊണ്ടില്ല. ും നിങ്ങൾക്ക് വല്ലതും ഗുണം കിട്ടിയാൽ അതിൽ പുളകം കൊള്ളുകയും വേണ്ടും വേണ്ട. അവിടെ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നു, അദബൽ ലിഅംദിൽ മുഅ്മിനി ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിനി ഇൻ അസാബത്തുഹു സറാഉ ശക്റ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്തുഹു ലറാഉ സബറ ഫകാന ഖൈറൻ ലഹു. അദബൽ ലിഅംദിൽ മുഅ്മിനി, മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെ. അള്ളാഹു പറയാം, അള്ളാഹുവിന്റെ റസൂൽ പറയാം, എന്താണ് ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ, മുഅ്മിനിന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. ഗുണമാണെങ്കിൽ അതും ഖൈറാണ്, ദോഷമാണെങ്കിൽ അതും ഖൈറാണ്. അതപ്പോ അവിടെ പറയുന്നത് എന്താ, ഇൻ അസാബത്തുഹു സറാഉ, അവന് വല്ല സന്തോഷവും എത്തിയാൽ ശക്റ, അവൻ നന്ദി പറയും. ഫകാന ഖൈറുൻ, അപ്പോൾ അത് ഖൈറാണ്. സന്തോഷം കിട്ടിയാൽ, ഗുണം കിട്ടിയാൽ, അവൻ ഗുണം കിട്ടിയതിനെ പറ്റി അള്ളാഹുവിന് ശുക്ർ പറയാം, അപ്പോൾ അത് ഖൈറാണ്. വ ഇൻ അസാബത്തുഹു ലറാഉ, അവന് വല്ല ദുരിതവും അപകടവും സംഭവിച്ചാൽ സബറ, അവൻ സഹിക്കും. ഫകാന ഖൈർ, അപ്പൊ അതും ഖൈറായി. അപ്പൊ അപകടം വന്നാൽ അതും ഖൈർ, നേരെ മറിച്ച് അനുഗ്രഹം കിട്ടിയാൽ അതും ഖൈർ. അങ്ങനെയാണ് മുഅ്മിന്റെ സ്വഭാവം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്? ഈ ഖളാ ഖദറിൽ വിശ്വസിക്കുക എന്നുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ, ലിഖൈലാ തസൗ അലാ മാ ഫാതക്കും, നിങ്ങൾക്ക് വല്ല നഷ്ടവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ സങ്കടം പറയരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം നിങ്ങൾ അറിയുന്നത്. കാര്യങ്ങളൊക്കെ അങ്ങനെ അതിന് മുറപ്രകാരം നീങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്നാ പറയുന്നത്, എന്ത് വന്നാലും ഉറച്ചു നിൽക്കണം. ഈ സന്തോഷം ഉണ്ടാകുന്ന, ഗുണം കിട്ടുകയും സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ സന്തോഷ പ്രബദ്ധത കാണിക്കുക, അതേസമയത്ത് വല്ല സങ്കടവും ദുരിതവും എത്തുമ്പോൾ പൊരുതികേട് കാണിക്കുക, അത് വളരെ ദുഷിച്ച സ്വഭാവമാണെന്ന്, മുഅ്മിനീങ്ങൾക്ക് പറ്റാത്തതാണെന്ന് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുഅ, ഇദാ മസ്സഹു ശർറു ജസുഅ വ ഇദാ മസ്സഹു ഖൈറു മനുഅ ഇന്നലെസാനിശ്ചയമായി മനുഷ്യൻ ഹൊലിക്ക ഹലുവൻ, അവൻ വളരെ ഒരു ദുഷിച്ച സ്വഭാവത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താ സ്വഭാവം? ദുഷിച്ച സ്വഭാവം എന്താണ്? ഇതാ മസ്സഹുൽ ഖൈറു മൻഉഅ, വല്ല ഗുണവും കിട്ടിയാൽ അതിനെ തടുത്തു വെക്കുക, മറ്റുള്ളവർക്കും കൂടി അത് കൊടുക്കാതെ തനിക്ക് സ്വന്തമായി ലുബ്ധ കാണിച്ച് അത് ദുഷിച്ചു നോക്കുക. ഇതാ മസ്സഹുൽ ഷർറു ജസുഅ, വല്ല സങ്കടവും എത്തുമ്പോൾ പൊറുതികേട് കാണിക്കുക. ഈ ഒരു സ്വഭാവം മനുഷ്യനിൽ ജന്മനാ ഉള്ളതാണെന്ന് അല്ലാഹു കരുതുന്നു. അത് ചീത്തയാണെന്നും മുഅ്മിനീകൾക്ക് പറ്റിയതല്ലെന്നും പറയുന്നു. ഇല്ലൽ മുസല്ലീ, നമസ്കരിക്കുന്നവരൊഴികെ, നമസ്കരിക്കുന്നവർക്ക് ഈ സ്വഭാവം ഉണ്ടാവില്ല. സന്തോഷം എത്തിയാൽ അവിടെ അള്ളാഹുവിന് ശുക്ർ പറയും, സങ്കടം എത്തിയാൽ അവിടെ സഹനം സബർ അവരുണ്ട്. അതുകൊണ്ട് അതേ പറ്റുകയുള്ളു. ഇല്ലൽ മുസല്ലീ, നിസ്കരിക്കുന്നവർ. നിസ്കാരം അതാണ് നിസ്കാരത്തിന്റെ ഗുണം എന്ന് പറഞ്ഞത്. നിസ്കാരം കൊണ്ട് പല ഗുണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഇത് തന്നെ ഈ ആയത് കൊണ്ട് വ്യക്തമായ സംഗതി. അപ്പോ ചുരുക്കം പറയുകയാണെങ്കിൽ, നമ്മൾ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് തന്നെ മടങ്ങാം. ചുരുക്കം പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വിധി എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട്. അതായത് പുണ്യകർമ്മങ്ങൾക്ക് ഫലം കൊടുക്കണം എന്നുള്ളത് അള്ളാഹു വിധിച്ച ഒരു തീരുമാനമാണ്. അതനുസരിച്ച് അത് അനുഭവിക്കുന്നവർ ആർക്കെല്ലാം ഇത് അനുഭവപ്പെടും, സ്വർഗത്തിലെത്തുന്നത് ആരെല്ലാം എന്നുള്ളത് അള്ളാഹു നേരത്തെ വളരെ കണിശമായി ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അതിൽ വിശ്വസിച്ചിട്ട് നമുക്ക് ആ സ്വർഗം കിട്ടണമെന്നുള്ള ആശ, അള്ളാഹുവിന്റെ പൊരുത്തവും പരലോക മോക്ഷവും നമുക്ക് ലഭിക്കണമെന്നുള്ള ആശയുടെ അടിസ്ഥാനത്തിൽ കഴിയുന്നതൊക്കെ ചെയ്യുക, അതാണ് ഇതിന്റെ ഫലമായി നമുക്കുണ്ടാകുന്നത്. അപ്പോ നമ്മളുടെ ചില ആളുകൾ ഈ വിഷയം പിടിച്ചു തൂങ്ങിയിട്ട് നിസ്കാരം നോമ്പ് മുതലായ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുക, അതായത് ഹറാമുകൾ ഉപേക്ഷിക്കുന്നതിൽ ഒരു ശ്രദ്ധയില്ലാതിരിക്കുക, അങ്ങനത്തെ സ്വഭാവങ്ങൾ കാണുന്നുണ്ട്. അത് ഈ കാരണം പറഞ്ഞിട്ട്, പക്ഷേ വേറെയുള്ള ദുന്യവ്യാഖാരികളിൽ നിന്നും അതിൽ കാരണം പറയില്ല. നമുക്ക് ഭക്ഷണം വേണം, നമുക്ക് ടിവി ചെയ്യണം, നമുക്ക് വീട് വേണം, അതും പഠിച്ചോ വീട് വെച്ചതുപോലെ അടക്കട്ടെ എന്ന് പറഞ്ഞ് വേറെ കുത്തിയിരിക്കും. അത് ഇരിക്കുന്നില്ല. അതെന്താ അതിന്റെ കാരണം? ഒരു ഷോക്കേടുണ്ടായിരുന്നാലേ അതിന് ധാരാളം പണം ചെലവാക്കിയിട്ട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് ചികിത്സയുന്നുണ്ടല്ലോ. പഠിച്ചവന്റെ വിധിയാണ്, വിധിച്ചോല് വരച്ച മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് വെറുതെ കുത്തിയിരിക്കുന്നില്ലല്ലോ. അതെന്താ? അതങ്ങനെ വേണ്ടത്, ചികിത്സ ചെയ്യലാണ് വേണ്ടത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കഴിയുന്നത് ചെയ്യേണ്ടതാവും. എത്ര ചെയ്താലും അത് നമുക്ക് ഉറപ്പിക്കാനൊട്ട് പറ്റിയില്ല. ഇത് ഓ ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടു, അതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടും എന്ന് ഉറപ്പിക്കാനൊട്ട് പറ്റിയില്ല. എപ്പോഴും ആ ഉത്കണ്ഠ നമുക്ക് ഉണ്ടാകേണ്ട, ബേജാറ് കേട്ടോ. വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂന, റബ്ബിന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഉത്കണ്ഠയുള്ളവർ മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു. നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, വേറെ ഹറാമുകളൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നടക്കുന്ന ഒരുത്തൻ എന്റെ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ പര്യവസാനം നന്നാവും എന്ന് ഉറപ്പ് പറയാൻ ഒരു ദൂരത്തില്ല. എപ്പോഴും ബേജാറ് വേണം. എന്താണ്? പല കാരണങ്ങളുണ്ടാകാം. ഈ ചെയ്തതൊക്കെ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകത്തക്കതായിട്ടുണ്ടോ, അഥവാ വല്ല വീഴ്ചകളും പോരായ്മകളും വന്നിട്ടുണ്ടോ നമുക്കറിഞ്ഞൂടാ. പിന്നെ അവസാനം നേരത്തെ പറഞ്ഞില്ലേ, ഒരു സഹാബിയാണേ, യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടിട്ട് ആളുകളൊക്കെ വളരെ മധുരം പറഞ്ഞു. പക്ഷേ അവസാനം വാളും കണ്ട് നിവർത്തി വെച്ചിട്ട് വാളിന്റെ വായിലെ മുൻപ് വെച്ചിട്ട് അയൽക്കാണ്ട് അമർന്ന് കിടന്നിട്ടാണ് അയാൾ മരിച്ചത്. അപ്പൊ ആത്മഹത്യ ചെയ്തു എന്നാ. അപ്പോ എന്ത് വിഷയമാണ്? എപ്പോഴും ഈ ബേജാറ് വേണം. അങ്ങനെ ബേജാറുണ്ടായാൽ അതിന്റെ ഫലമായിട്ട് ആ പരിഭ്രമത്തോടും ഭയത്തോടും കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ പ്രാർത്ഥിക്കൽ ഏറ്റവും വലിയൊരു ഇബാദത്താ. പ്രാർത്ഥിക്ക, അള്ളാഹുവെ എന്റെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, സ്വർഗത്തിലാക്കി തരണേ, എന്റെ പാപങ്ങൾ പുറത്തു തരണേ, ഞാൻ അറിഞ്ഞിട്ടും അറിയാതെയും പല കുറ്റങ്ങളും എന്നിലുണ്ട്, അതൊക്കെയും എനിക്ക് പുറത്തു തരണേ. ഈ തരത്തിലുള്ള അപേക്ഷ ഉണ്ടല്ലോ, ആ പ്രാർത്ഥന, അത് ഏറ്റവും വലിയ ഇബാദത്ത. നേരമറിച്ച് നമ്മളെ മനസ്സിലാവോ എന്റെ കാര്യം ഏതാണ്ട് ശരിയാവും, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പ് വിളിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നി പോരാ അപകടം. നിശ്ചയമായും അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് പേടിക്കാതിരിക്കുന്നത് നഷ്ടക്കാരായ ജനങ്ങൾ മാത്രമാകുന്നു. ആ പേടി എപ്പോഴും വേണം. ആ പേടി എന്നൊരു ഭാഗത്താണ്. അള്ളാഹുവിന്റെ കോപത്തെയും ശിക്ഷയെയും സംബന്ധിച്ചുള്ള ഭയമുണ്ടല്ലോ, അതൊരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ പൊരുത്തവും സ്വർഗവും ആശിക്കുക എന്നുള്ളതല്ല, അതും ഇബാദത്താണ്. അതൊക്കെ ദുആ. അങ്ങനെ അള്ളാഹു ആത്മഹത്യയുടെ കാര്യം അപകട. പക്ഷേ കാഫിറാണെന്ന് പറയാൻ നമുക്ക് തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ചെയ്ത ആൾക്ക് വേണ്ടി നിസ്കരിക്കാൻ സമ്മതം കൊടുത്തിട്ടുണ്ട്. നബി നിസ്കരിച്ചിട്ടില്ല. അപ്പൊ നിസ്കരിക്കാൻ സമ്മതം കൊടുത്തതിൽ നിന്ന് അയാൾക്ക് ഈമാന്റെ അംശം ഉണ്ട് എന്നാണല്ലോ മനസ്സിലായത്. അതിപ്പോ അതിനുള്ളുകല്ലി പഠിച്ചോണ്ടിരിക്കും. മോൻ എത്രത്തോളമാണ് അവന്റെ മനസ്സിന്റെ കാര്യം ഈമാനുള്ളതാണ്. തൽക്കാലം ഒരു വികാരം ഉണ്ട് വന്നിട്ട് ആ വികാരം അവനെ ഈമാനാണ് മൂടിക്കളഞ്ഞു. ഈമാൻ അവിടെ ഉണ്ട്, പക്ഷേ പെട്ടെന്നുള്ള ഈ ക്ഷോഭത്തിൽ അങ്ങനെ ആണ് ചെയ്തു പോയി. അവന്റെ പര്യവസാനം അതാണെന്ന് പഠിച്ചോ നേരത്തെ അറിഞ്ഞതാണ്. പഠിച്ചോ അത് അറിഞ്ഞതാണ്. അതിപ്പോ അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വം ഒഴിവാകും. അതിനുള്ള ഉദാഹരണമൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പഠിച്ചോ ഞാൻ നേരത്തെ അറിഞ്ഞതാ. പഠിച്ചോ അറിഞ്ഞത് കൊണ്ട് എന്റെ ഉത്തരവാദിത്വം ഒഴിവാകില്ലല്ലോ. അങ്ങനെ എന്റെ കാര്യം അവന് ആത്മഹത്യ ചെയ്യണം എന്നുള്ള വിധിച്ചതല്ല, ചെയ്യും എന്ന് അറിഞ്ഞതാ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അവിടെ കേട്ടോ. ചെയ്യണം എന്നും ചെയ്യും എന്നും പറയാ രണ്ട് വാചകത്തിൽ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല പ്രിൻസിപ്പാൾ ഉദാഹരണം. അത് നല്ല ഉദാഹരണം. അതിൽ നിന്ന് കുറെ വിഷയങ്ങൾ നല്ല വെളിച്ചം കിട്ടും. പിന്നെ പഠിച്ചോന്ന് അറിഞ്ഞിട്ട് എന്താ തടുക്കാൻ ചെയ്ത് അല്ലേ? അതാണ് ഒരു മറുപടി അവസാനത്തെ ചോദ്യം. അത് കാണുമ്പോൾ ചോദിക്കാം. അല്ലാന്ന് കുറിച്ചില്ല. അപ്പോളേ ഭക്ഷണം തർക്കത്താക്കട്ടെ. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഈ വിഷയം നിങ്ങൾക്ക് സംശയം റാഹിത്ത് തോന്നത്തക്കവണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു. പിന്നെ ഞാൻ ഇൻഷാല്ലാ തിങ്കളാഴ്ച പോകും. എല്ലാവരോടും യാത്ര ചോദിക്കും. ഞാൻ കാത്തു നിൽക്കുന്ന ഒരു നാളെ രാത്രി ഇവിടെ എത്തുന്നതാണ്. രാത്രി അവർ വന്നാൽ ഒരു ദിവസം അവരോടൊപ്പം കഴിച്ചു കൂട്ടി എനിക്ക് പോകല്ലാണ്ട് നിർത്തിയില്ല. പിന്നെ അവർ വിസിറ്റ് ചെയ്യലാണ് വരുന്നത്. അപ്പൊ അവർക്ക് മറ്റുള്ളവർക്കൊക്കെ പോകാം. എനിക്ക് പോകാൻ നിർത്തിക്കല്ല. അല്ലാഹ്.